പ്രൈസ് ദി ലോർഡ്. രക്ഷയുടെ വഴി ഒരുക്കിയ കുലുക്ക. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 52-ാം വാക്യത്തിൽ, ഭൂമി കുലുങ്ങി പാറകൾ പിളർന്നു എന്ന് കാണുന്നു. ഈ കുലുക്കമുണ്ടായത് സാർവലൗകിക പാപപരിഹാരത്തിനായിട്ടായിരുന്നു. പിതാവാം ദൈവം തൻ്റെ പുത്രനെ മരണത്തിനേൽപ്പിച്ചതിൻ്റെ അടയാളമായിട്ടാണ് ഈ കുലുക്കം സംഭവിച്ചത്. ഇത് അതികഠിനമായിരുന്നു എന്നതിൻ്റെ തെളിവിനായി നടന്ന സംഭവങ്ങൾ താഴെ രേഖപ്പെടുത്തുന്നു. ഒന്നാമതായി, 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം. 2, മന്ദിരത്തിലെ തിരശീല മേൽത്തൊട്ട് അടിയോളം രണ്ടായി ചിന്തിപ്പോയി. മത്തായി 27:51. 3, ഭൂമി കുലുങ്ങി. മത്തായി 27:52. 4, പാറകൾ പിളർന്നു. മത്തായി 27:52. 5, കല്ലറകൾ തുറന്നു. 6, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാർ ശരീരമിട്ട് ഉയർത്തെഴുന്നേറ്റു. അവൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. ഇവ രണ്ടും മത്തായി 27:52 കാണാം. ഈ കുലുക്കമുണ്ടാകുവാൻ കാരണം പ്രകൃതി യജമാനൻ്റെ വേദന കണ്ടിട്ട് സങ്കടപ്പെട്ടതാകാം. ഈ സംഭവത്തിനു മുൻപ് മനുഷ്യ മനസ്സിന് വിഭാവനം ചെയ്യുവാൻ കഴിയാത്ത ക്രൂരമായ പീഡനമാണ് യേശു അതിജീവിച്ചത്. സത്യത്തിന് സാക്ഷി നിൽക്കുകയും സത്യത്തിലേക്ക് ജനത്തെ നടത്തുകയുമാണ് തൻ്റെ ഐഹിക ശുശ്രൂഷയുടെ മുഖ്യ ഉദ്ദേശമെന്ന് യേശു തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥ നമുക്കുമുണ്ടാകാം. സ്നേഹിതന്മാർ വേർപിരിയുന്നു, എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു, ക്രൂര നിമിഷങ്ങളിൽ കടന്നെന്ന് വന്നേക്കാം. ഈ സമയത്ത് പുത്രൻ പിതാവിനോട് ചോദിച്ചതുപോലെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് വിലപിക്കുന്ന നിമിഷം നമുക്കുമുണ്ടാകാം. ആ സമയത്തും ക്രിസ്തു ഉച്ചരിച്ചതുപോലെ, എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ ആകട്ടെ എന്ന് നമുക്ക് പറയുവാൻ കഴിയണം. അതിനുള്ള കൃപ ലഭിക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ ഈ കഠിന പീഡന സമയത്ത് ക്രിസ്തു അഭിമുഖീകരിച്ച വലിയ മുഴക്കം നമ്മുടെ രക്ഷയ്ക്കായിട്ടുള്ളതായിരുന്നു എങ്കിൽ, നാം അഭിമുഖീകരിക്കുന്ന കുലുക്കങ്ങൾ നമ്മെ പണിതെടുത്ത് രക്ഷയിൽ നിലനിർത്തുവാനാണ്. 10 കഠിനമായ ഘട്ടങ്ങളിൽ കൂടി അവൻ കടന്നുപോയി. നമ്മെ രക്ഷിപ്പാൻ അവൻ അനുഭവിച്ച കഠിനതയേറിയ ആ കുലുക്കം 10 ഘട്ടങ്ങളിലായിരുന്നു. അവ നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. 1, യേശുവിൻ്റെ ബന്ധനം. വ്യാഴാഴ്ച രാത്രിയിൽ, മത്തായി 26:48-50. 2, ഹന്നാവിൻ്റെയും കയ്യാഭാവിൻ്റെയും മുന്നിൽ രാത്രിയുടെ കഠിനതയിൽ യേശുവിനെ എത്തിച്ചു. സ്നേഹിതന്മാരില്ല, സഹയാത്രികരില്ല, എല്ലാവരാലും ഉപേക്ഷിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥ. യോഹന്നാൻ 18:12-14 മത്തായി 26:57 വായിക്കുക. 3, ഗുരുവിനെ പത്രോസ് തള്ളിപ്പറഞ്ഞു. സുവിശേഷങ്ങളിൽ അത് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 18:15-18, 25-27, ലൂക്കോസ് 22:54-61. 4, ചമ്മട്ടി കൊണ്ടുള്ള അടിയേൽക്കേണ്ടതായി വന്ന യേശു. അന്നത്തെ കാലത്ത് റോമാക്കാരുടെ രീതി അടിയേൽക്കേണ്ടവൻ്റെ വസ്ത്രം മാറ്റി കൈകൾ കെട്ടിയ ശേഷം ഒരു തൂണിനോട് ചേർത്ത് നിർത്തുകയോ പൊക്കം കുറഞ്ഞ് തൂണിന്മേൽ കുനിച്ചു നിർത്തുകയോ ചെയ്തിട്ട് ചാട്ട കൊണ്ട് അടിക്കുകയായിരുന്നു. തോൽവാറിൻ്റെ അറ്റത്തെ ലോഹ കഷണം അല്ലെങ്കിൽ അസ്ഥി കഷണം ഉണ്ടാകും. തൊക്കും മാംസവും കീറിപ്പിളർന്ന് മാംസം പുറത്തു വരും. ഇതുപോലെയാകാം സ്വന്തം ക്രൂശ് ചുമക്കുവാൻ യേശുവിൻ്റെ ശരീരത്തെയും അവർ തല്ലിച്ചതച്ചത്. 5, മുൾക്കിരീടം ധരിച്ച യേശു റോമൻ പട്ടാളക്കാരുടെ മധ്യത്തിൽ. 6, ക്രൂശിൻ്റെ ഭാരമേറിയ മരം. തോളിലേക്ക് നടന്നപ്പോൾ പലയിടത്തും അവന് വീഴ്ച സംഭവിച്ചു. 7 ഗോൽഗൊഥയിൽ എത്തിച്ചപ്പോൾ കുറേനക്കാരനായ ശിമോന്റെ സഹായം ലഭ്യമായി. ക്രൂശിൽ കിടത്തി ആണിയടിച്ചു. മത്തായി എഴുതിയ സുവിശേഷം 27 അധ്യായത്തിൻ്റെ 35 വാക്യം. 8 കാരണം കൂടാതെ പരിഹാസം, നിന്ന്, എല്ലാം ഏൽക്കേണ്ടതായി വന്നു. ഇത് അതിദയനീയമായ ഒരു ദൃശ്യമായിരുന്നു. 9 നഷ്ടപ്പെട്ട ജനത്തെ വീണ്ടെടുക്കുവാൻ അവൻ കഷ്ടതയുടെ അത്യുച്ച കോടി അനുഭവിച്ചു. മകന്റെ കഷ്ടത പിതാവിന് പോലും കാണുവാൻ വഹിയാതവണ്ണം കഠിനമായിരുന്നു. അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു. 10 നിവൃത്തിയായി എന്ന യഹോവയുടെ വാക്ക്, ഇത് കഷ്ടാനുഭവത്തിൻ്റെ സമാപ്തിയെ കാണിക്കുന്നു. തുടർന്ന് തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കരത്തിലേൽപ്പിച്ചു. ഇത് വീണ്ടെടുപ്പിൻ വേലയുടെ പൂർത്തീകരണത്തെ കാണിക്കുന്നു. തുടർന്ന് ദേവാലയത്തിൻ്റെ തിരശീല മുകൾ തൊട്ട് അടിവരെ കീറിയതിനാൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള വഴി നമുക്കായി തുറക്കപ്പെട്ടു. 9:1-14, 10:10-22. ക്രിസ്തു നമുക്ക് വേണ്ടി സഹിച്ച ജീവിതത്തിലെ കഷ്ടതയുടെ കുലുക്കമോർത്താൽ അതിന് തുലനം ചെയ്യാൻ മറ്റൊന്നുമില്ല. തൻ്റെ രക്തത്താലാണ് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അതെപ്പോഴും ഓർക്കുക. ആ സ്നേഹത്തിന് നന്ദി പറയുക. അടുത്തതായി വചനത്തിലെ കുലുക്കം, തടസ്സം മാറ്റിയ കുലുക്കം. മത്തായി എഴുതിയ സുവിശേഷം 28:2. ഈ കുലുക്കമുണ്ടായത് ആഴ്ചവട്ടത്തിൻ്റെ 1 ഇതിന് 3 മുൻപാണ് ഒരു കുലുക്കം നടന്നത്. യഹൂദന്മാർ ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിലോ അവസാനത്തിലോ ഒരു സംഭവം നടന്നാൽ അതിനെ ഒരു ദിവസമായി കണക്കാക്കും. അങ്ങനെയാണ് ആഴ്ചവട്ടത്തിൻ്റെ 1 കുലുക്കത്തെ 3 കഴിഞ്ഞ് എന്ന് പറയുവാനിടയായത്. വെള്ളിയാഴ്ച ഉണ്ടായ കുലുക്കത്തിൽ പാറകൾ പിളർന്നു എങ്കിൽ ഞായറാഴ്ച ഉണ്ടായ കുലുക്കം രക്ഷകന്റെ ഉയർപ്പിനെ തടയുവാൻ വെച്ച കല്ല് ഉരുട്ടി മാറ്റുവാനായിരുന്നു. ആരാണത് മാറ്റിയത്? പെട്ടെന്നൊരു ഭൂകമ്പമുണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേലിരുന്നുവെന്ന് മത്തായി 28:2 കാണാം. അതായത് കല്ല് ഏറ്റവും വലുതായിരുന്നു. മർക്കോസ് 16:4 കാണാം. ക്രിസ്തുവിന് പുനരുദ്ധാനം ചെയ്യാൻ ആരും കല്ല് മാറ്റേണ്ട ആവശ്യമില്ല. പിന്നെ ഇത് ആർക്കു വേണ്ടി മാറ്റി? സുഗന്ധവർഗവുമായി യേശുവിനെ കാണുവാൻ എത്തിയവർക്കായിട്ടാണ്. യേശുവിനെ കാണുവാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്വർഗം പ്രവർത്തിക്കുന്നു. കർത്തൃദിവസം പുറപ്പെട്ട സ്ത്രീകളുടെ പ്രത്യേകതകൾ. അവർ അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ പുറപ്പെട്ടു. യോഹന്നാൻ 20:1. കല്ലാർ മാറ്റുമെന്ന് ചിന്തിച്ചിട്ട് പുറപ്പെടാൻ അവർ അമാന്തിച്ചില്ല. അതിനാൽ അവർക്കായി സ്വർഗം ക്രമീകരണം ചെയ്തു. അവനെ പൂശേണ്ടതിന് സുഗന്ധവർഗവുമായി ചെന്നവർ ഒഴിഞ്ഞ കല്ലറ കണ്ട് സന്തോഷിച്ചു. കാവൽക്കാരുടെ വിലക്കിനെ അവർ ഭയന്നു. പക്ഷേ ദൂതനെ കണ്ട് ഈ കാവൽക്കാർ മരിച്ചവരെ പോലെ ആയതാണ് ഇവർ കാണുവാനിടയായത്. പ്രശ്നങ്ങളുടെ കല്ലറയിൽ നിങ്ങളെ അടച്ച് നശിപ്പിക്കുവാൻ പ്രതിയോഗിയെ ദൈവം ഒരിക്കലും സമ്മതിക്കയില്ല. യേശുവിനെ കാണുവാൻ തീരുമാനിച്ച് വിശ്വാസത്തോടെ പുറപ്പെടുന്നവൻ്റെ മുമ്പിൽ പ്രതികൂലത്തിൻ്റെ കല്ല് മാറും. പ്രതിയോഗികൾ മരിച്ചവരെ പോലെയാകും. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ് നമ്മുടെ ശക്തി. അതിനാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുലുക്കങ്ങളെ ഭയപ്പെടേണ്ട. കല്ലുരുട്ടി മാറ്റിയ ദൂതൻ്റെ കല്ലിൻ്റെ പുറത്തായിരുന്നു. ഒരിക്കൽ കൂടെ, കല്ലുരുട്ടി മാറ്റിയ ദൂതൻ കല്ലിൻ്റെ പുറത്തായിരുന്നു ഇരുന്നത്. വേദപണ്ഡിതർ കല്ലു മാറ്റിയപ്പോഴുണ്ടായ കുലുക്കത്തെ പല പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കുക, വേദപണ്ഡിതന്മാർ കല്ല് മാറ്റിയപ്പോഴുണ്ടായ കുലുക്കത്തെ പല പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. severe earthquake, violent earthquake, great earthquake, and powerful earthquake. ഈ വലിയ കല്ല് പോലെ എത്ര കഠിനമായ പ്രശ്നമാണ് നമ്മളെ അലട്ടുന്നത്. നിങ്ങളെ വർഷങ്ങളായോ മാസങ്ങളായോ ദിവസങ്ങളായോ ഇപ്രകാരമുള്ള പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടോ എങ്കിൽ പേടിക്കേണ്ട. കാലാവധിക്കനുസരിച്ച് ഏത് കുലുക്കം അയക്കണമെന്ന് യഹോവയ്ക്കറിയാം. അവൻ പ്രവർത്തിക്കും. ഈ കഠിനമായ കുലുക്കത്തെ ഹന്നയുടെ ജീവിതത്തിലെ തടസ്സവുമായി നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഹന്നയുടെ പ്രതിയോഗി സന്തോഷിപ്പാൻ കാരണമായ തടസ്സം യഹോവ അവളുടെ ഗർഭം അടച്ചു എന്നുള്ളതായിരുന്നു. 1 ശമൂവേൽ 1:5. ഈ തടസ്സം മാറ്റുവാൻ അവൾ എന്ത് ചെയ്തു? 1. ആണ്ടുതോറും അവൾ ദേവാലയത്തിൽ പോയിരുന്നു. 2. അവൾ മനോവ്യസനത്തോടെ പ്രാർത്ഥിച്ചു. 3. അവൾ ഒരു നേർച്ച ചാർന്നു. 4. ഹൃദയം പകരുന്നതായിരുന്നു ആ പ്രാർത്ഥന. 1 ശമൂവേൽ 1 നിന്ന് കാണാവുന്നതാണ്. യഹോവയുടെ അടുക്കൽ ഹൃദയം പകർന്ന് പിന്നെ മുഖം വാടാതെ ഇരിക്കുന്നവരെ യഹോവ ഓർക്കും, അവരുടെ തടസ്സങ്ങൾ മാറ്റും. പരിഹാസിയുടെ മുമ്പിൽ നിന്റെ കൊമ്പിനെ ഉയർത്തുന്ന ദൈവത്തിന് നീ നന്ദി കരേറ്റാൻ മറക്കരുത്. പ്രതികൂലം നമ്മെ തടസ്സപ്പെടുത്തുമ്പോൾ പരിഹസിക്കുന്നവരുടെ മുൻപിൽ തടസ്സത്തെ മാറ്റുന്ന ഉയർപ്പിൻ്റെ ശക്തി നിശ്ചയമായും പ്രവർത്തിക്കും. ഒഴിഞ്ഞ കല്ലറയത്രേ ഒരു വിശ്വാസിയുടെ ശക്തി. അടുത്തതായി പുതുശക്തി പകരുന്ന കുലുക്കം. അപ്പോസ്തല പ്രവൃത്തി 2:1-5 വാക്യങ്ങൾ. ആകാശത്തു നിന്നൊരു മുഴക്കമുണ്ടായത് കൊടിയ കാറ്റടിക്കുന്ന പോലെയായിരുന്നു. ഈ കാറ്റ് ആ വീട് മുഴുവൻ നിറച്ചു. തുടർന്ന് അഗ്നിജ്വാലയുള്ള പോലെയുള്ള നാവ് പ്രത്യക്ഷമായി. നമ്മുടെ ദൈവം വരുന്നു. അവൻ്റെ മുമ്പിൽ തീ ദഹിപ്പിക്കുന്നു. അവൻ്റെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു എന്ന് സങ്കീർത്തന 50:3 കാണാം. ഈ അടയാളങ്ങൾ ദൈവസാന്നിധ്യത്തെ വിളിച്ചറിയിക്കുന്നു. ശിഷ്യന്മാർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലത്ത് ഈ സംഭവം നടന്നത് പെന്തക്കോസ്റ്റ് ദിനത്തിലായിരുന്നു. യഹൂദ കലണ്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-ാമത്തെ ഉത്സവമാണ് പെന്തക്കോസ്റ്റ് പെരുന്നാൾ. ധാന്യങ്ങളുടെ ആദ്യ ഫലം ദൈവത്തിന് കാഴ്ചവെക്കുന്ന കൊയ്ത്തിൻ്റെ ഉത്സവമാണിത്. ദൈവസഭയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ നിന്ന് ആത്മാക്കളെ നേടുവാനുള്ള ദൈവത്തിൻ്റെ കൊയ്ത്തിൻ്റെ ആരംഭമാണ് പെന്തക്കോസ്റ്റ്. പെന്തക്കോസ്റ്റ് അനുഭവം എപ്പോഴും മാനുഷിക ഉത്തരവാദിത്വവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മാളികമുറിയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ്. അതിനുശേഷമാണ് അവർ ശുശ്രൂഷ ആരംഭിച്ചത്. ആത്മാവിൻ്റെ ശ്രദ്ധേയമായ വെളിപ്പെടുത്തലാണ് അന്ന് നടന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിന് ആരോഹണം ചെയ്യും മുമ്പുള്ള നിർദ്ദേശപ്രകാരമാണ് അവർ ഒന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചത്. അതിനു മുമ്പ് തങ്ങളുടെ ഇടയിലെ കുറവ് അവർ മനസ്സിലാക്കി. യൂദയുടെ നഷ്ടം, ആ കുറവ് അവർ പരിഹരിച്ചു. തുടർന്ന് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ അവർ തയ്യാറായി. പ്രിയമുള്ളവരെ, സഭയായും കുടുംബമായും വ്യക്തികളായും പ്രാർത്ഥിക്കും മുമ്പ് തന്നെ നമ്മുടെ കുറവുകളെ നികത്തുവാൻ നാം തയ്യാറാകണം. എങ്കിലേ പരിശുദ്ധാത്മ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുകയുള്ളൂ. ആകാശത്ത് നിന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെയുള്ള മുഴക്കം 2 കൂട്ടർ കേട്ടു. 1. മാളികമുറിയുടെ പുറത്തുള്ള പുരുഷാര്. 2. ഒന്നിച്ചുകൂടി മാളികമുറിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചവർ. ഇവർ ഗുരുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആത്മീയ ശക്തി പ്രാപിപ്പാൻ മാളികമുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചവരാണ്. 2 കൂട്ടരും മുഴക്കം കേട്ടു എങ്കിലും പരിശുദ്ധാത്മാ അഭിഷേകം കാത്തിരുന്നവർക്ക് മാത്രം ലഭിക്കുന്നതായിരുന്നു. ഒരത്ഭുതം കാണുവാനും അനുഭവിപ്പാനും കാത്തിരുന്നവർക്ക് മാത്രമേ കഴിഞ്ഞുള്ളൂ. അത്ഭുതം കാണുവാനായി പ്രാർത്ഥിക്കുക മുഴക്കം കേൾക്കുന്ന നിലയിൽ നിന്നും അനുഭവിക്കുന്ന നിലയിലേക്ക് ഉയരുക. എന്തായിരുന്നു അത്ഭുതം! വീട് മുഴുവൻ നിറച്ച കൊടിയ കാറ്റിനോടൊപ്പം അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. കാറ്റ് ദൈവിക സാന്നിധ്യത്തിൻ്റെ ബാഹ്യ പ്രകടനമാണ്. അഗ്നി നാവുകൾ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുന്ന ശുശ്രൂഷയ്ക്കായും വിശ്വാസികളെ ദൈവിക കാര്യങ്ങൾക്കായും അവൻ്റെ സാക്ഷികളായും വേർതിരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് സംഭവിച്ചത്. കാറ്റും അഗ്നിയും ഒരുമിച്ച് വന്നതാണ് ആത്മനിറവിന് കാരണം. പരിശുദ്ധാത്മ സ്നാനത്തിന് മുമ്പുള്ള ഈ രണ്ട് പ്രദർശനങ്ങളും പ്രവൃത്തിയുടെ പുസ്തകത്തിൽ ഒരിടത്തും ആവർത്തിക്കപ്പെടുന്നില്ല. പിന്നീട് കാത്തിരുന്ന് പ്രാപിച്ചവർ, അങ്ങനെ പുതുശക്തി പ്രാപിച്ചവരായത് ദൈവമയച്ച കുലുക്കം മൂലം തന്നെയാണ്. ശലോമോൻ രാജാവ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി ഹോമയാഗവും ഹനനയാഗവും ദഹിപ്പിച്ചു. ഉടൻ യഹോവയുടെ തേജസ് ആലയത്തിൽ നിറഞ്ഞു. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളതെന്ന് കാഹളക്കാരും സംഗീതക്കാരും ഒരുമിച്ച് ഉച്ചത്തിൽ പാടി ദൈവത്തെ സ്തുതിച്ചു. യഹോവയുടെ സാന്നിധ്യം ആലയത്തിൽ നിറഞ്ഞു. പ്രിയമുള്ളവരെ, ഇതുപോലെ സഭയിലായാലും ഭവനത്തിലായാലും ആരാധനയും പ്രാർത്ഥനയും പരിശുദ്ധാത്മ സാന്നിധ്യവും നമുക്കും ലഭ്യമാകാനായി ശ്രമിക്കുക. ഉച്ചത്തിൽ ഏകാഗ്രതയോടെ ദൈവത്തെ സ്തുതിക്കുക. ആത്മാക്കളുടെ കൊയ്ത്തിനായി വിളഞ്ഞ വയലുകൾ ലഭ്യമാകുവാൻ ഇടയാകട്ടെ. വയലന്റ് എർത്ത്ക്വേക്ക് ഇൻ നേച്ചർ ആൻഡ് ലൈഫ് പാർട്ട് 4 bible study.co.in വേണ്ടി തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. താങ്ക് യു ആൾ.